Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
കുറച്ചു മുമ്പ് എന്നുവെച്ചാൽ ഞങ്ങളൊക്കെ പോയ കാലം വരെ എന്നെയും വേണമെങ്കിൽ അത് ഉൾപ്പെടുത്താം. ഇവിടുന്ന് പോയി അവിടെ ചെന്നു കഴിഞ്ഞാൽ, ആശ്രമത്തിൽ ചെന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിച്ചു ഏതാ ഗോത്രം, സന്യാസിയാണെങ്കിലും അല്ലെങ്കിലും ചോദിക്കും ഏതാ കുലം എന്ന് ചോദിക്കും. ഇവിടുന്ന് പോകുന്ന എല്ലാ ശുദ്ധന്മാരും പറയും വാസിഷ്ഠ ഗോത്രം, മറ്റേ കുലം. കാരണം അതനുസരിച്ചാണ് അവിടുത്തെ സീറ്റ് ഉയർന്ന സീറ്റ് കിട്ടുന്നത്, അതനുസരിച്ചിട്ടാണ്. അല്ല ഉള്ള കാര്യം പറയാണ്, ഞാൻ നായരാണ്, ഈഴവനാണ്, അല്ലെങ്കിൽ മറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കാണ്. അവിടെ എന്തെങ്കിലും ഒരു സ്ഥാനം അവിടെ കിട്ടും, പക്ഷെ അത് താഴെയായിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന സകല ആൾക്കാർ ഈ ഗോത്രം പറഞ്ഞിട്ടാണ് അവിടെ ആശ്രമങ്ങളിൽ കയറി പറ്റുന്നത്, അല്ലെങ്കിൽ രക്ഷയില്ല. അവിടുത്തെ രീതിയാണ്. പക്ഷെ ഇവിടെ ഒരു അതിനൊരു സംഭവം ഉണ്ടായി. ഒരാള് ഒരു ബ്രഹ്മചാരി ഒരു ആശ്രമത്തിൽ പോയി, ഞാനവിടെ ഉള്ള സമയത്താണ്. അപ്പൊ അയാൾക്ക് ഈ ആശ്രമത്തിന്റെ രീതിയൊന്നും അറിയത്തില്ല, അവിടുത്തെ രീതി. അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു നിന്റെ ഗോത്രം ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോ അയാൾക്ക് ഈ സംഗതി ഇങ്ങനെ പറയണമെന്ന് അറിയത്തില്ല. സാധാരണ അവിടെ പോയി ആദ്യം ഏതെങ്കിലും സ്വാമിമാരെ കണ്ടുപിടിച്ച് അവർ ട്രെയിനിങ് കൊടുക്കുകയോ ഇങ്ങനെ വേണം പറയേണ്ടത്, ഞാൻ ഈ ഉള്ള കാര്യമൊന്നും പറയരുത്, അവിടുത്തെ ജാതിയും മതമൊന്നും ഇവിടെ ഒന്നും പറയരുത്, ഈ ആ കാര്യം കാണാൻ പറ്റില്ല. നേരെ തന്നെ ഇയാൾ പോയി പെട്ട ഒരു സ്വാമിയുടെ അടുത്താണ്. അപ്പോ അയാൾ പറഞ്ഞു ഞാൻ ശൂദ്രനാണ് എന്ന് പറഞ്ഞു. ഇവിടെ സത്യകാമൻ ഉള്ളത് പറഞ്ഞതുപോലെ. അപ്പൊ സ്വാമി എന്ത് ചെയ്തു, അയാളെ ശിഷ്യനായി സ്വീകരിച്ചു, അയാളെ വിദ്യയെല്ലാം പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഗൗതമന്റെയും സത്യകാമന്റെയും ഇത് ഓർത്തിട്ടായിരിക്കും. ബ്രാഹ്മണനായ സന്യാസി ശൂദ്രനെ സ്വീകരിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് ഹരിഹര തീർത്ഥ എന്ന് പറയും. ഇവിടെ പ്രസിദ്ധനായ സന്യാസിയാണ്. ഇങ്ങനെ ഒരാളെ സ്വീകരിച്ച് ഉപദേശം കൊടുത്തു, താമസിപ്പിച്ചു, അങ്ങനെ ഭേദമൊന്നും കാണിച്ചില്ല. അങ്ങനെയൊക്കെ ഭേദമുള്ള ആളാണ്, പക്ഷെ സത്യം പറഞ്ഞതിന്റെ പേരിൽ എന്താണ് ഇവിടെ ഗൗതമൻ പറഞ്ഞതുപോലെ നെയ്തത് അബ്രാഹ്മണോ വിവക്തുമർഹതി, അബ്രാഹ്മണൻ ഒരിക്കലും പറയുന്നില്ല, സത്യം പറയുന്നവൻ, അതുകൊണ്ട് നീ ബ്രാഹ്മണനാണോ? അപ്പോ ഇങ്ങനെയും ബ്രാഹ്മണത്വത്തെ സമർത്ഥിക്കാം, സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ് എന്ന് സമർത്ഥിക്കാം. പക്ഷെ ഭാഷകാരൻ അങ്ങനെയല്ല സമർത്ഥിക്കുന്നു. ഇവൻ ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനാണ്, അതുകൊണ്ടാണ് ഇവനെ സ്വീകരിച്ചത്, അതുകൊണ്ടാണ് ഇവൻ സത്യം പറഞ്ഞത്. ഋഷി പറയുന്നത് എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ശ്രുതി എന്താണ് പറയുന്നത്? സത്യം പറഞ്ഞതുകൊണ്ട് അവൻ ബ്രാഹ്മണൻ. ശങ്കരാചാര്യൻ എന്താണ് പറയുന്നത്? ബ്രാഹ്മണനായതുകൊണ്ട് അവൻ സത്യം പറഞ്ഞു. അവന് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, രണ്ടുപേരുടെയും കാഴ്ച വരുന്ന വ്യത്യാസം ഇതാണ്. കാഴ്ചപ്പാടി വരുന്ന വ്യത്യാസം, ശ്രുതിയുടെ കാഴ്ചപ്പാടും ശങ്കരാചാര്യന്റെ കാഴ്ചപ്പാടും. സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞാൽ സ്വീകാര്യമാണ്, അത് വിവാദത്തിന് വഴി. ആര് സത്യം പറയുന്നു? അവൻ ബ്രാഹ്മണൻ. മറിച്ചാണെങ്കിലോ, ബ്രാഹ്മണൻ മാത്രമേ സത്യം പറയൂ, മറ്റുള്ളവർ ക്ഷത്രിയ എല്ലാം കള്ളം പറയുന്നവരാണെന്ന് പറയും. അതാണ് ശങ്കരാചാര്യനെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് അവശൂദ്രാധികരണത്തിൽ ഇത്രയും സാഹസ ശങ്കരാചാര്യർ കാണിച്ചത്. ശൂദ്രൻ വേദം പഠിക്കാൻ പാടില്ല, ഇത്രയും വാശി പിടിച്ച് ഇതിനെ അവിടെ കൊണ്ടുപോയി അങ്ങനെ വ്യാഖ്യാനിച്ച് ഇവിടെ ഇങ്ങനെ തിരിച്ചു വളച്ച് മറിച്ചൊക്കെ വ്യാഖ്യാനിച്ച് അഭ്യാസങ്ങളെല്ലാം കാണിക്കുന്നതിന്റെ പിന്നിലതാണ്. അത് ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കുന്നു. ഒരു കുലത്തിൽ പിറന്നാൽ ആ കുലത്തിൻ്റെ പേരിൽ വേണം വിദ്യ സ്വീകരിക്കേണ്ടതും കൊടുക്കേണ്ടതുമില്ല. അങ്ങനെ പറയുന്ന ഒരു ഭാഗം മഹാഭാരതത്തിനും മറ്റുമുണ്ട്. കുലത്തിനനുസരിച്ച് വേണം ഇത്തരം കാര്യങ്ങൾ. കുലത്തിൽ പിറന്നവൻ ആ ജാതിയിൽ അറിയപ്പെടുന്നു എന്നുള്ളതല്ല, അതിനൊരു ജാതിയായി പറയുക. കുലമോ ഗോത്രമോ ജാതിയോ അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങൾ. ഗോത്രത്തിൽ പെടുന്നുണ്ട് അവൻ ബ്രാഹ്മണൻ എന്നറിയുന്നു, വേറൊരു ഗോത്രത്തിൽ പറയുന്നുണ്ട് ക്ഷത്രിയൻ എന്നറിയുന്നു. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതിലല്ല വിശേഷത. അതിൻ്റെ പേരിലുള്ള വിശേഷ അധികാരങ്ങൾ, എല്ലാവർക്കും വിദ്യയ്ക്ക് അധികാരമുണ്ട്, എല്ലാവർക്കും വിദ്യയ്ക്ക് അധികാരമില്ല. സനസ് ജാതിയും അതാണ് മഹാഭാരത. ശങ്കരാചാര്യരുടെ ഭാഷയും അതിനകത്തുണ്ട്. വിദുരർക്ക് ജ്ഞാനിയാണ് ഇവിടെ ശങ്കരാചാര്യർ രൂഢാർത്ഥം എടുത്തത്. പക്ഷെ വിദ്യ ഉപദേശിക്കുന്നതിന് അവകാശമുണ്ട്, അതിനെയും വരും ശൂദ്രനായതുകൊണ്ട്. അശൂദ്രന് മാത്രമാണ്, ക്ഷത്രിയനും വിദ്യ സ്വീകരിക്കാനേ അവകാശമുണ്ട്, ഉപദേശിക്കാൻ അവകാശമുണ്ടെന്നാണ്. അതിന് ശങ്കരാചാര്യം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിദ്യ സ്വീകരിക്കാം, വേദം പഠിക്കാം, ജ്ഞാനിയാവും, പക്ഷെ ഉപദേശിക്കാൻ പാടും. ശ്രുതി തന്നെ എത്രയോ ഉദാഹരണങ്ങൾ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ക്ഷത്രിയനായ രാജാവിന്റെ അടുത്ത് ചെന്ന് ഇനി നമ്മൾ പഠിക്കും, ബ്രാഹ്മണ ഉപദേശം സ്വീകരിക്കുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ ഗോത്രമനുസരിച്ച് അറിവുള്ളവരുടെ അടുത്ത് പോയി വിദ്യ സ്വീകരിക്കുക, അത് ബ്രാഹ്മണനോ ക്ഷത്രിയനോ അങ്ങനെയൊന്നും. പക്ഷെ ശങ്കരാചാര്യർക്ക് നിർബന്ധമാണ്, അത് പാടില്ല. ബ്രാഹ്മണൻ അല്ലാതെ സന്യാസി സ്വീകരിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട് ഭാഷ്യത്തിൽ തന്നെ. അപ്പൊ വിദുരന് ഉപദേശിക്കാൻ പാടില്ല. ഇത് ക്ഷത്രിയനും അല്ല, ശൂദ്രനാണ്. വിദുരന് ദാസീപുത്രൻ, അതുകൊണ്ട് ശൂദ്രനായിട്ടാണ് കാര്യം. അതുകൊണ്ട് സനസ്സുജാതനെ സ്മരിച്ച് സനസ്സുജാതി ഉപദേശിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഒരു സനസ്സുജാതിയെ ഉണ്ടാക്കിയത്. ഭാഷ്യകാരൻ ശങ്കരാചാര്യനാണെന്നും അല്ലെന്നും പറയുന്നു, അത് വിവാദമുള്ള കാര്യം. എന്തായാലും ആ ഒരു ഗ്രന്ഥത്തിന്റെ താല്പര്യം തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്. അല്ല അവിടെ വിശേഷിച്ച് ബ്രഹ്മവിദ്യെന്നും ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുള്ളൂ. പക്ഷെ അങ്ങനെയൊന്ന് കൂട്ടിച്ചേർത്തത്, അതിനിടയ്ക്ക് കൂട്ടിച്ചേർത്ത് ഇതിനു വേണ്ടിയിട്ടാണ്. എന്താണ് വിദ്യ ഉപദേശിക്കുന്നതിന് ശൂദ്രനായ വിദ്യകൾക്ക് അവകാശമുണ്ട്. അവിടെ ശൂദ്രനാരാണോ? രൂഢൻ ശബ്ദമാണ്, ജാതി ശൂദ്രനാണ്. അവിടെ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനി എന്ന് വ്യാഖ്യാനിക്കുന്നു. അതങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല. ബ്രാഹ്മണനും ബ്രഹ്മജ്ഞാനിയും ശങ്കരാചാര്യർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ബ്രാഹ്മണനാണെങ്കിൽ രഹസ്യന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു ബ്രാഹ്മണൻ ബ്രഹ്മജ്ഞാനി ബ്രഹ്മവിദ്. പക്ഷെ വിദുരരെ കുറിച്ച് പറയുമ്പോൾ അത് പറയത്തില്ല. ബ്രഹ്മജ്ഞാനി ആയതുകൊണ്ട് ബ്രാഹ്മണൻ എന്നുള്ള പറയുന്നത്, ബ്രഹ്മജ്ഞാനി ആണെങ്കിൽ ശൂദ്രൻ എന്നാണ്. ഇതെന്തിന് വിശേഷമായ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. അതാണ് ഇവിടെയും ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്തത്, കൃത്രിമ വ്യാഖ്യാനം. ഇതിനെക്കുറിച്ചും വേദാധികാര നിരൂപണത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്, അവിടെ വായിച്ചു നോക്കുക. ബ്രാഹ്മണോ വിവക്തുമർഹതി, ഇങ്ങനെ വ്യക്തമായി സത്യത്തെ വിളിച്ചു പറയാൻ എന്നവൻ ബ്രാഹ്മണൻ തന്നെയാണ്. ഒരു സംശയം വേണ്ട, സത്യം പറയുന്നവൻ ബ്രാഹ്മണനാണ് എന്ന് വേറൊന്നും ആലോചിച്ചല്ല. ഇനി എന്താണോ, അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ ശരി എന്നാ നിന്റെ അച്ഛന്റെ ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൊണ്ടോ, ഞാൻ ചോദിക്കട്ടെ. ഇതൊന്നും ഇവിടെ ഗൗതമൻ ചോദിച്ചില്ല. ഞാൻ ബ്രാഹ്മണനാണ് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതൊക്കെ അന്വേഷിച്ചില്ല. അമ്മ പറഞ്ഞ കാര്യം പറഞ്ഞു മനസ്സിലായി. എന്താണ്, ഇവൻ ജാബാലനാണോ? അച്ഛന്റെ മകനല്ല, അമ്മയുടെ മകനാണ്. സംഗതി പിടികിട്ടി. പക്ഷെ സത്യം പറഞ്ഞതുകൊണ്ട് അവനെ ബ്രാഹ്മണനായി പരിഗണിച്ചു. അവനാണ് പിന്നീട് അന്വേഷണമൊന്നും നടത്താത്തത്. ഒട്ടും താമസിക്കാതെ തന്നെ എന്ന് പറയും സംവിധാന സ്വാമി ആഹാര ഉപനയനം എന്ന് പറയുന്ന ആ ചടങ്ങ് നടത്തണം, അതിന് ഭവനം ചെയ്യണം, അതിന് സമിത് വിറക് കൊണ്ടുവരിക, അതതിൻ്റെ ഒരു ഭാഗവുമാണ്. സമിത് പാണിയായി ഗുരുവിനെ സമീപിക്കുക എന്നാ ജയിക്കുവൻ അങ്ങനെ കാണാൻ പോയപ്പോ മകളെയും കൊണ്ടാവുക. പക്ഷെ വിദ്യ സ്വീകരിക്കാൻ പോകാൻ വേണ്ടി ശ്രുതി പറയുന്ന എന്താണ്? സമിത്തുമായി ചെല്ലണമെന്ന്, സമ്പത്തുമായിട്ട് ചെല്ലാണെന്ന് പറയുന്നു. സമിത്ത് എന്ന് പറയുന്നത് അന്നത്തെ സമ്പത്തല്ല, വെറും ഭവനം ചെയ്യുന്നതിനുള്ള ഒരു ഉപകരണം മാത്രം. സ്വമ്യാഹര ഉപത്വം അന്വേഷി മറ്റൊന്നും ആലോചിക്കാനില്ല. ഞാൻ എന്താ നിന്നെ ഉപനയനം ചെയ്യാൻ പോവുകയാണ്, ഉടൻ തന്നെ നീ ബ്രാഹ്മണനാണ്. അതാണ് ബ്രാഹ്മണത്വം. നൈതദ്വജോ ബ്രാഹ്മണോ വിശേഷേന വക്തുമർഹതി വ്രജവോ ഹി ബ്രാഹ്മണ ന ഇതരേ സ്വഭാവത. അവിടെ ശങ്കരാചാര്യരുടെ സംഭാവന എന്താണ് പറയുന്നത്? ശങ്കരാചാര്യനെ വ്യാഖ്യാനിക്കുന്നത് എന്താണ്? ഇവൻ സത്യം പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണൻ എന്നല്ല, ഇവൻ ബ്രാഹ്മണനായതുകൊണ്ട് സത്യം പറഞ്ഞെന്നാണ് പറയുന്നത്. ഋജവോ ഹി ബ്രാഹ്മണ, ബ്രാഹ്മണർ സത്യം പറയുന്നവരാണ്. ഇതരെ ബാക്കിയുള്ളവർ ക്ഷത്രിയാദികളൊന്നും സത്യം പറയുന്നവരല്ല. എന്താണ് സ്വഭാവത? ഇത് ഈ കൂട്ടരുടെ സ്വഭാവമാണ് എന്ന് വ്യാഖ്യാനിച്ചവൻ അതും മനഃപൂർവമായി ചെയ്തതാണ്. അങ്ങനെ അവിടെ പറയുന്നില്ല സത്യം പറഞ്ഞതുകൊണ്ട് ബ്രാഹ്മണനെന്ന് ഋഷി പറഞ്ഞപ്പോ ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവരെല്ലാം സത്യം പറയുന്നവരാണ്, നേരെ പോ നേരെ പോ എന്നുള്ളവരാണ്, മറ്റുള്ളവരല്ല എന്നും പറഞ്ഞു. ശരി, ബ്രാഹ്മണർക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാം. സത്യമേ പറയത്തുള്ളൂ, ജനിച്ചാൽ മരിക്കുന്നതുവരെ കള്ളം പറയത്തില്ല. പക്ഷെ മറ്റുള്ളവർ പറയത്തില്ല എന്നുകൂടെ പറയേണ്ട കാര്യമുണ്ടോ? എന്നാ ഇതരേ, അതെന്താണ്? അതവരുടെ സ്വഭാവമാണ്, സത്യം പറയത്തില്ല. അതും കൃത്രിമമായി വ്യാഖ്യാനിച്ചാണ്. എവിടെ അവസരം കിട്ടുന്നോ അവിടെയെല്ലാം മുതലാക്കുന്ന ഇതായിട്ടാണ് കാണുന്നത്. സത്യാത് അഗ, നീ സത്യത്തെ ഉപേക്ഷിച്ചില്ല. അവിടെ ഗോതമൻ പ്രാധാന്യം കൊടുക്കുന്നത് സത്യത്തിനാണ്, ജാതിക്കല്ല. നീ സത്യത്തിൽ നിന്നും വ്യതിചരിച്ചില്ല, അതേ ശ്രുതിയും പറയുന്നുള്ളൂ. അതുകൊണ്ട് നീ ബ്രാഹ്മണനാണ്. പക്ഷെ ഭാഷകാരിവിടെ എന്താ പറയുന്നത്? സത്യാത് ബ്രാഹ്മണ ജാതിധർമാത് കൂടിച്ചേർത്തിരിക്കുകയാണ്. സത്യം എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണ ജാതിയുടെ ധർമ്മം എന്നാണ്. എന്നുവെച്ചാ ബ്രാഹ്മണ ജാതി എന്ന് പ്രത്യേകം പറയുന്നതിന് വേറെ ഒരു ജാതിക്ക് ഈ ധർമ്മം ഇല്ലെന്നാണ്. ധർമ്മത്തെ, സത്യം എന്ന് പറയുന്ന ധർമ്മത്തെ പോലും ബ്രാഹ്മണ ജാതിയുടേതാക്കി മാറ്റി ശങ്കരാചാര്യ. അതിന്റെ യാതൊരു സാഹചര്യവും ഇവിടെ ഇല്ല. ശ്രുതി അങ്ങനെ പറയുന്നില്ല. നീ സത്യത്തിൽ നിന്നും വ്യതിചരിക്കാത്തവനാണെന്നേ പറയുന്നു. അതിനെന്താക്കി? ബ്രാഹ്മണ ജാതി ധർമ്മം എന്നാക്കി. വ്യക്തമായി പറയുന്നതിന് ഈ കാര്യത്തിൽ ആർക്കൊരു സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ എഴുതിയിട്ടുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, എന്റെ കയ്യിൽ നിന്ന് വേറെ ഒന്നും ചേർത്ത് പറയുന്നുമില്ലെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിവിടെ ശ്രുതിയിൽ എവിടെ പറഞ്ഞിരിക്കുന്നു? സത്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ ജാതിയുടെ ധർമ്മമാണ്, ഇതരെ മറ്റുള്ളവരുടെ അല്ലാന്ന് ശ്രുതി പറയുന്നുണ്ട്. മറ്റു ജാതിക്കാരെല്ലാം കള്ളം പറയുന്നവരാണെന്ന് പറയുന്നുണ്ട്. ഇല്ല, പിന്നെ എന്തിനങ്ങനെ പറഞ്ഞു ശങ്കരാചാര്യ? ബ്രാഹ്മണ ജാതിക്ക് വിശേഷമായ അധികാരങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം പറഞ്ഞു. നാപേതവാനസി, അതുകൊണ്ട് നീ നിന്റെ ജാതി ധർമ്മത്തെയാണ് കാണിച്ചത്, നിന്റെ സ്വഭാവത്തെയാണ്. അതോ ബ്രാഹ്മണത്വം ഉപനിഷി, അതുകൊണ്ട് ബ്രാഹ്മണനായ നിന്നെ ഞാൻ ഉപനയിക്കുന്നു. ഇവിടെ ഇങ്ങനെ വ്യാഖ്യാനിച്ചില്ലെങ്കിൽ സത്യകാമൻ ശൂദ്രനും ആകാം. ആരെന്നറിയാൻ വയ്യാന്ന് വെച്ചാൽ ശൂദ്രനും ആകാം. ജ്ഞാനശ്രുതി ഉപാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വലിയ ധനവാന്മാരായ ശൂദ്രന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ശൂദ്രപുത്രനും ആകാം. അങ്ങനെ വന്നു കഴിഞ്ഞാലോ, അതിനൊരു സാധ്യതയുള്ളൂ, ഉറപ്പുള്ള കാര്യമല്ല. എന്നാൽ അങ്ങനെ ഒരു സാധ്യതയെ പോലും നിഷേധിക്കുക, എന്നിട്ട് ഉറപ്പിക്കുക ബ്രാഹ്മണന്റെ പ്രത്യേക അവകാശങ്ങൾ. മറിച്ച് ശൂദ്രനെ എതിരായി പറയുക, ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. തപുനേഷി അധഃ സംസ്കാരാർത്ഥം ഹോമായ സമിതം, അതുകൊണ്ട് ഉപനയന സംസ്കാരത്തിന് വേണ്ടി ഹോമത്തിന് വേണ്ടി സമിതസ്വമ്യാഹരയിത്യുക്വാമുപനീയ, അവൻ ഉപനയനം ചെയ്തു ശിഷ്യനായി സ്വീകരിച്ചു. ഇനി പറയുന്ന കാര്യങ്ങളെല്ലാം ഉപാസനയെ കുറിച്ചാണ്, നമുക്ക് വായിച്ച് മനസ്സിലാകാത്ത കാര്യങ്ങളെ. ഈ പറഞ്ഞ ഭാഗം ഞാൻ വിശദീകരിച്ചത് ഭാഷ്യത്തിന്റെ ആ ശ്രുതിയും തമ്മിലുള്ള വ്യത്യാസത്തെ കാണിക്കാൻ വേണ്ടിയിട്ട്. ശ്രുതി ഏത് വഴിക്ക് നീങ്ങുന്നു, ഭാഷ ഏത് വഴിക്ക് നീങ്ങുന്നു. ഇത് പഴയ ഒരു കാലത്ത് നടന്ന സംഭവമാണ്. ഇന്ന് നമ്മൾ വീണ്ടും ഇതിനെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നതെന്ന് ചോദിക്കും. ഭാഷ മുഴുവനും പഴയ കാലത്ത് നടന്നതാണ്. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്ന പോലെ തന്നെ ഇതും ചർച്ച ചെയ്യേണ്ടി വരുന്നു. അത് മാത്രമല്ല, ഇതിങ്ങനെ എഴുതിയതുകൊണ്ടാണ് ഒരുപാട് ശൂദ്രന്മാർക്ക് കള്ളം പറയേണ്ടി വന്നു. ഒരുപാട് ശൂദ്രന്മാർക്ക് പോയിട്ട് ഞാൻ ബ്രാഹ്മണനാണെന്ന് കള്ളം പറയേണ്ടി വന്ന് എന്തുകൊണ്ട്? ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ടാണ്. ആ പരമ്പര അത് വിശ്വസിച്ചു. ശങ്കരാചാര്യ ഈ എഴുത്താണ് ഹിന്ദു സമൂഹത്തിന് ഏറ്റവും വലിയ ദോഹം ചെയ്തു എന്നാണ് നമ്മുടെ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഹിന്ദു സമൂഹത്തിന്റെ അനൈക്യം, അന്ധച്ഛിദ്രത, അതിനെല്ലാം കാരണമായി തീർന്നത് ഈ എഴുത്താണ്, ഈ ഭാഷ്യമാണ്. അതിന് വലിയൊരു സ്വാധീനം. ഇത് മാത്രമല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് ശങ്കരാചാര്യർ പറഞ്ഞ അദ്വൈതം മനസ്സിലാക്കിയവർ വളരെ കുറച്ചു പേരാണ്. അത് ഉത്തമ അധികാരികളൊക്കെ വേണം അത് മനസ്സിലാക്കാൻ. ചിത്തശുദ്ധിയും കർമ്മയോഗവും ഒക്കെ വേണം. അതുകൊണ്ട് അതാർക്കും മനസ്സിലായില്ല. പക്ഷെ ശങ്കരാചാര്യർ പറഞ്ഞ ഇതെല്ലാവർക്കും മനസ്സിലായി. കാരണം ഇതിനതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന്റെ ശങ്കര പരമ്പരയിൽ നോക്കിയാലും ആത്മജ്ഞാനികളായ ആചാര്യന്മാർ വളരെ വിരളമായിരിക്കും. പക്ഷെ ഇക്കാര്യങ്ങൾ അറിയാത്ത ആരും കാണത്തില്ല. ഇക്കാര്യങ്ങളിൽ എല്ലാവർക്കും വളരെ നിഷ്ഠയാണ്, ഈ ജാതിവാദത്തിനും മറ്റും. കാരണം അതെല്ലാവർക്കും അറിയാം. അതറിയുന്നതിന് പ്രത്യേക യോഗ്യതയൊന്നും വേണം. അപ്പൊ അത് പ്രചരിച്ച സമൂഹത്തിൽ അദ്വൈതം നഷ്ടപ്പെടുകയും ചെയ്തു. അദ്വൈതം ഗ്രഹിക്കുന്നതിനുള്ള ആള് വിരളമായിപ്പോയി. വലിയൊരു സമൂഹം തന്നെ ഇതിനെ സ്വീകരിച്ച്, അതുകൊണ്ട് പിൽക്കാലത്ത് ഈ ജാതിയുടെ പേരിലുള്ള അസമത്വങ്ങളും അനാചാരങ്ങളും എല്ലാം വളരെ ശക്തി പ്രാപിക്കുകയും ചെയ്തു. അതിനൊരു പ്രധാന കാരണക്കാരൻ ഭാഷകാരനാണ്. അതിന്റെ ദോഷമാണ് ഇന്നത്തെ സമൂഹം നമ്മൾ അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഇതുകൂടി പറഞ്ഞത്. ഇത് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. പ്രത്യേകിച്ച് ശൂദ്രന്മാർക്ക്. അപ്പൊ ചോദിക്കുന്ന പിന്നെ സ്വാമി എന്താ തുറന്നു പറഞ്ഞു? ഞാൻ പറഞ്ഞതിന് കാരണം, ഞാനൊരു ബ്രാഹ്മണ ഗുരുവിന്റെ അടുത്തുനിന്നാണ് പഠിച്ചത്. അതുകൊണ്ട് എന്നെ നേരെ പഠിപ്പിച്ചു, ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു പഠിപ്പിച്ചു. ഇതിന്നതാണ് ഇതിന്റെ താല്പര്യം. ഞാൻ ആ പഠിപ്പിനോട് യോജിച്ചില്ല. അത് അവിടെ തന്നെ വിയോജിപ്പും എന്റെ വിയോജിപ്പ് അപ്പൊ തന്നെ പറഞ്ഞു. എന്നാലും പറഞ്ഞതെന്ന് നേരെയാണ്. ഇതാണ് സംഭവം. ആ പരമ്പരയിൽ നിന്ന് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെ ഉള്ളുകളിൽ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് ശരിയല്ല എന്നുള്ള കാര്യം പഠിച്ച സമയത്തും പറഞ്ഞു, അതിപ്പോഴും പറയും. എന്നും ഇത് പറഞ്ഞിട്ടുമുണ്ട്. ഇത് തന്നെ അവസാനം വരെ പറഞ്ഞുകൊണ്ടും ഇരിക്കും, ഇത് ശരിയല്ല എന്നുള്ള കാര്യം. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. നേരജവി മനസ്സിലാക്കുന്നതിന് പറഞ്ഞു. എല്ലാ ശൂദ്രന്മാർക്കും ഇതിനുള്ള അവസരം കിട്ടില്ല. ആണ് ഇതിന്റെ വ്യത്യാസം. ബാക്കി പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഗൗതമനുടൻ തന്നെ ശിഷ്യൻ അന്നത്തെ രീതി അനുസരിച്ച് ഗുരുകുലത്തിൽ പോവുക, അവിടെ സേവ ചെയ്യുക, ഉപദേശമൊക്കെ ഒടുവിലാണ്. ഗുരുസേവ അത് മതി, അതുകൊണ്ടെല്ലാം ഉണ്ടാവും. ചിത്തശുദ്ധിയും ജ്ഞാനും എല്ലാം ഉണ്ടാവും. അപ്പൊ ഗൗതമനെ പോലെയുള്ള മഹാനായ ഒരു ആചാര്യന്റെ അടുത്തു പോയി ഇവിടെ സത്യകാമൻ എന്ന് പറയുന്ന ഒരാള് അവിടെ സേവ മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഗൗതമന് ധാരാളം പശുക്കളുണ്ടായിരുന്നു. ആ പശുക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൃശാനാം അബലാനാം വളരെ ക്ഷീണിച്ച് മോശമായ ചതുശ്ശത ഒരു 1400 പശുക്കളെ എടുത്തു. കൃത്യമായ കണക്കൊന്നുമല്ല. ഇവിടെ വേദം പഠിക്കാൻ ചെന്നവനെയാണ് പശുവിനെ മേക്കാനായിപ്പിക്കുന്നത്. ചതുശ്ശത ഗാഹ നിരാകൃത്യ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞ് ശരി, ഇതാ ഇത് നിന്നെ ഏൽപ്പിക്കുകയാണ്. സൗമ്യ അനുസംവ്രജ, നീ ഇതിന്റെ പിറകെ പോ, നിന്റെ ജോലി ഇതാണ്. ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജോലി പശുവിനെ നോക്കുന്നതാണ്, ഏറ്റവും നല്ല സേവൻ. അഭിപ്രസ്ഥാപയൻ വാച, ശരി, സത്യകാമൻ എന്താണ്, വളരെ ഗുണങ്ങളുള്ളവനാണ്, നമ്മളെപ്പോലെ മുറമുറത്തൊന്നുമില്ല, ഇങ്ങോട്ട് വന്നു കയറുന്നുമ്പ് തന്നെ പണിയായി, യാതൊരു മുറമുറക്കും ഇല്ലാതെ. ഇല്ലെങ്കിൽ ഇതുപോലെ എനിക്കിവിടെ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡുള്ള ഒരു വർക്ക് കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു, മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുന്നു, കാണിക്കപ്പെട്ടിയുടെ താക്കോലാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇന്നില്ല, പശുവിനെ മേയ്ക്കാൻ പറഞ്ഞു. അത് സാറിന് ആൾക്കാർ ചെയ്യുന്ന പണിയല്ലേ, അതാണോ ചെയ്യേണ്ടത്? പക്ഷേ സത്യകാമൻ അങ്ങനെയല്ല, വളരെ സന്തോഷത്തോടുകൂടി തന്നെ പറയുന്ന അസഹസ്രേണ നാവർത്തയ. സത്യകാമൻ ഉടൻ തന്നെ പറഞ്ഞു, എന്താണ് ഇത്, 1000 തികയാതെ ഞാൻ മടങ്ങി വരത്തില്ല. എന്നുവെച്ചാൽ സേവനത്തിന്റെ സന്നദ്ധതയെ സൂചിപ്പിക്കുകയാണ്. 400 ലഭിച്ചുള്ളൂ, 400 1000 ആണെങ്കിൽ എത്ര കാലം പിടിക്കും? പക്ഷെ അതിന് താൻ തയ്യാറാണോ എന്നാണ് പറഞ്ഞത്. എന്നാ അസഹസ്രേണ ആവർത്തയെ പ്രതിജ്ഞയാണ്, ഇത് 1000 തികയാതെ ഞാൻ വരത്തില്ല. ഈ പ്രതിജ്ഞ ഗൗതമനും കേട്ടു, പശുക്കളും കേട്ടു. അതുകൊണ്ട് എന്ത് പറ്റി, ഗൗതമൻ ഇതിന്റെ പിറകെ പോയി. പശുക്കാരൻ പറയുന്നു, നല്ല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി, പുല്ലൊക്കെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ പശുവിനെ മേയിച്ചു. ഇത് 1000 തികയൊന്നും എല്ലാ ദിവസവും എണ്ണി നോക്കാൻ പറ്റും. ഇതിങ്ങനെ പ്രജനനം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ സത്യകാമന്റെ ആ തപസ്സിന്റെ ഫലം കൊണ്ട് 1000 തികഞ്ഞപ്പോ അതിലൊരു കാള, ഭക്ഷ്യകാലം പറയുന്ന അതൊരു വെറും കാളയല്ല, ആ തപസ്സിൽ സന്തുഷ്ടരായി ദേവതമാരാരോ ഒരു കാളയുടെ വിഷഭോ അഭിവാദ, കാളയുടെ രൂപം സ്വീകരിച്ചുകൊണ്ട് 1000 തികഞ്ഞ ദിവസം, 1000-ാമത്തെ കിടാവിന് പശു പ്രസവിച്ച ദിവസം സത്യകാമ എന്ന് നീട്ടി വിളിച്ചു. കാള ഇതിഹ പ്രതി ശുശ്രാവ പ്രാപ്ത സ്വാമ്യ സഹസ്രം സ്വ, ഞങ്ങളിത് 1000 തികഞ്ഞിരിക്കുന്നു. തപസ്സിന്റെ ഫലം പ്രാപയന ആചാര്യകുലം, ശരി, ആചാര്യകുലത്തിലേക്ക് കൊണ്ടുപോവുക. ഇതൊരു വെറും കാളയല്ലെന്ന് ഭാഷകാരൻ എന്തുകൊണ്ട് പറഞ്ഞു? ബ്രഹ്മണശത്തെ പാദം ബ്രവാണി, ശരി, ഈ ബ്രഹ്മമുണ്ടല്ലോ, നീ എന്തിനാ വന്ന വിദ്യ സ്വീകരിക്കാനല്ല, ബ്രഹ്മ ഉപാസന, അതിന്റെ ഒരു പാദം, ഒരു ഭാഗം ഞാൻ നിനക്ക് ഉപദേശിക്കാം. അങ്ങനെ ഉപദേശിച്ചു വരുന്ന വഴിക്ക് ഓരോരുത്തർ ഉപദേശിക്കുന്ന കഥയാണ് പറയുന്നത്. നീർക്കാക്ക അവരെ ഉപദേശിച്ചു, അഗ്നി ഉപദേശിച്ചു, പക്ഷി ഉപദേശിച്ചു. അങ്ങനെ ഉപദേശം കൊണ്ട് മടങ്ങി ആചാര്യന്റെ അടുത്തെത്തി. ആചാര്യം കണ്ടപ്പോ ചോദിച്ചു, നീ എന്താ ഒരു ബ്രഹ്മജ്ഞാനി പോലെ ഇരിക്കുന്നു, നിന്നാരാ ഉപദേശിച്ചു എന്ന് പറഞ്ഞു. തന്റെ ഉപദേശം കൊണ്ട് ആ എന്ന ഉപാസനയാണ് ആ ഉപാസനയെ പൂർത്തിയാക്കി എന്നാണ് ശ്രുതി പറയുന്നത്. ഇനി സത്യകാമൻ തന്റെ ശിഷ്യനോടും ഇത് തന്നെ ചെയ്തു. അയാൾക്ക് ഇതുപോലെ ഉപദേശം ഹംസം ഉപദേശിക്കുന്നു, അങ്ങനെയുള്ള ഉപദേശങ്ങൾ ലഭിച്ചു എന്നാണ് അടുത്ത് പറയുന്നത്.